തിരുമുഖത്വം നമ്മൾ പാട്ടുകൾ പാടുമ്പോഴും പാടി അവസാനിപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജീവനും എന്റെ സർവസ്വവും നിന്റെ മുൻപിൽ അണച്ച് ഞാൻ കുമ്പിടുകയാണ് എന്നൊരു സമർപ്പണത്തിന്റെ വരികളെ നമ്മൾ പാടി, തുടർന്ന് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ മുമ്പാകെ യാഗമായി അർപ്പിക്കുന്ന ഒരു കാര്യമാണ് ആരാധന എന്നുള്ള കാര്യം പറയുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അതിനോട് ചേർന്ന് തന്നെ ഒരു വചനം നമുക്ക് നോക്കാം. പൗലോസ് വിശ്വാസത്തിലെ നിജപുത്രനായ തീമത്തിയോസിന് എഴുതുന്ന അവസാനത്തെ ലേഖനം, തൻ്റെ ജീവിതത്തിലെ അവസാന ലേഖനം എന്ന് എല്ലാവരും പറയാറുള്ള 2 തീമത്തിയോസ് 4:6 ആകുമ്പോൾ പൗലോസ് ഒരു നൊസ്റ്റാൾജിയോടെ, ഒരു ഗ്രഹാതുരതയോടെ തന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് താനെ പറയുന്നു, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർപ്പെടുത്ത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. വളരെ പ്രശസ്തമായ വാക്യങ്ങളാണ് ഇത്. അതില് ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് തന്റെ മരണത്തെക്കുറിച്ചാണ്, താന് മരിക്കാൻ പോവുകയാണ്. നമുക്കറിയാവുന്ന പോലെ AD 64 നീറോ ചക്രവർത്തി പൗലോസിനെ തലവെട്ടി കൊല്ലുകയാണ്. താന് രക്തം തലവെട്ടി കഴുത്തിൽ നിന്ന് രക്തം നിലത്തേക്ക് ഒഴിച്ച് അങ്ങനെ ഒരു താന് അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു പാനീയ യാഗം പോലെ നിലത്ത് വീഴ്ത്തപ്പെടുന്ന രക്തത്താൽ കൊല്ലപ്പെട്ട് അങ്ങനെയാണ് തന്റെ അന്ത്യം. അപ്പൊ വരാൻ പോകുന്ന ആ ഒരു മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്റെ മരണത്തെക്കുറിച്ചാണ് ഞാൻ പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. അത് ചിലപ്പോഴൊരു പക്ഷേ ശരിയായിരിക്കാം. എന്നാൽ ഈ പാനീയയാഗമായി ഒഴിക്കപ്പെടുക എന്ന പ്രയോഗം പൗലോസിന് വളരെ പ്രിയപ്പെട്ട ഒരു പ്രയോഗം. പൗലോസ് കൂടെ കൂടെ അത് പറയാറുണ്ട്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മരണത്തോടല്ലാതെ, മരണത്തോട് ബന്ധപ്പെട്ടല്ലാതെ തന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടു. അപ്പോഴും തന്റെ തൊട്ടുമുമ്പിൽ ഒരു മരണമില്ല, പക്ഷെ ജീവിതത്തോട് ബന്ധപ്പെട്ടും താന് തന്നെ തന്നെ പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:17 ഫിലിപ്പിയർ 2:17. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോടെല്ലാവരോടും കൂടെ സന്തോഷിക്കും. ഞാന് ഇപ്പോഴാ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, നേരത്തെ പൗലോസ് രക്തസാക്ഷിയായിട്ട് രക്തമൊഴുക്കി മരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇവിടെയും രക്തമൊഴിക്കേണ്ടി വന്നാലും എന്ന് പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയല്ലേ, അല്ലാതെ ജീവിതത്തോട് ബന്ധപ്പെട്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മൾ ഇംഗ്ലീഷിൽ ആ വാക്യം കാണുമ്പോൾ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും എന്ന പദപ്രയോഗം നമ്മൾ അവിടെ കാണുന്നില്ല. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് ആ നിലയിലെ ഇംഗ്ലീഷിനോട് പൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കാതെ ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ആ ഭാഗം കാണുമ്പോൾ പൗലോസ് പറയുന്നത് ഇതാണ്, ഞാന് നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഞാനൊരു പാനീയയാഗമായി ഒഴിക്കപ്പെടേണ്ടി വന്നാലും ഞാന് സന്തോഷിച്ചും, നിങ്ങളോടെല്ലാവരോടും കൂടെ സന്തോഷിക്കും. കണ്ടോ, താന് ഫിലിപ്പിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ തന്റെ പ്രവർത്തന ഫലമായിട്ട് മുന്നോട്ട് വന്നവർ അല്ലെങ്കിൽ പല 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ മൊത്തം പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുന്നോട്ട് വന്ന ആളുകൾ, വിശ്വാസികൾ, അവരെ എല്ലാവരെയും താൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു ദൗത്യമാണ് തന്റെ ജീവിതത്തിലുള്ളത്. ആ ദൗത്യത്തിൽ താൻ പറയുകയാണ്, ഞാൻ പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടുകയാണ്. അക്ഷരാർത്ഥത്തിലുള്ള ഒരു മരണത്തെക്കുറിച്ചല്ല അവിടെ നമ്മൾ കാണുന്നത്. താന് പറയുന്നത് ഞാൻ അവിടെ ഒരു പാനീയയാഗമായിട്ട്, ഡ്രിങ്ക് ഓഫറിംഗ് ആയിട്ട് ഒഴിക്കപ്പെടാനായിട്ട് വന്നാലും. അപ്പൊ കണ്ടോ, പൗലോസിന് പ്രിയപ്പെട്ട ഒരു പ്രയോഗമാണ് പാനീയയാഗമായി ഒഴിക്കപ്പെടുക എന്നുള്ളത്. മരണത്തെ മാത്രം കണ്ടോണ്ടുള്ള ഒരു കാര്യമല്ല, ജീവിതത്തിലും ജീവിച്ചിരിക്കുമ്പോഴും ഈ വഴിയിൽ മുന്നോട്ട് പോകുമ്പോഴും നിരന്തരം ദൈവത്തിനൊരു യാഗമായി. യാഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ പാനീയയാഗമാണ് ഏറ്റവും വേണമെങ്കിൽ ഉദാത്തമായ യാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മള് യാഗങ്ങളെക്കുറിച്ച്, പഴയ നിയമ യാഗങ്ങളെക്കുറിച്ച് ലേവിയ പുസ്തകത്തിലാണല്ലോ കാണുന്നത്. ലേവിയ പുസ്തകം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലാണ് യാഗങ്ങളെക്കുറിച്ച് കാണുന്നത്. നമ്മളിപ്പോൾ അതെല്ലാം എടുത്ത് പറയാൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ലേവിയ പുസ്തകം 1 മുതൽ അതിന്റെ 6 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ പലതരത്തിലുള്ള യാഗങ്ങൾ ഇസ്രായേൽ മക്കള് അനുഷ്ഠിച്ചു പോകുന്നു. ആ കൂട്ടത്തിൽ പാപയാഗം, അകൃത്യയാഗം, സമാധാനയാഗം, ഭോജനയാഗം, പനീയാഗം എന്നിങ്ങനെ പല യാഗങ്ങളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. പാപയാഗം അത് ഓരോന്നും ഓരോന്നിനെയാണ് പ്രധാനം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സംബന്ധിച്ച് അതിനോട് ചേർത്ത് വായിച്ചാൽ ഈ ഓരോ യാഗവും ഓരോ കാര്യത്തിലേക്കാണ് വിരലിച്ചുകൊണ്ടെന്ന്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ കാര്യങ്ങളോട് നിദർശനമായിട്ട് അതിലെ ഓരോ ഘടകങ്ങളെ എടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഓരോ യാഗങ്ങളാണ് പാപയാഗമാകട്ടെ, അകൃത്യയാഗമാകട്ടെ, സമാധാനയാഗമാകട്ടെ, ഭോജനയാഗമാകട്ടെ. ഇതൊക്കെ പാപയാഗം അല്ലെങ്കിൽ അകൃത്യയാഗം എന്ന് പറഞ്ഞാൽ അത് എന്തിനെയാണ് കാണിക്കുന്നത്? ദൈവം പാപം മോചിക്കുന്നവനാണ് എന്ന അടിസ്ഥാനപരമായ കാര്യത്തെയാണ് പാപയാഗം അല്ലെങ്കിൽ അകൃത്യയാഗം കാണിക്കുന്നു. സമാധാനയാഗം എന്ന് പറയുമ്പോഴോ, പാപയാഗം അല്ലെങ്കിൽ അകൃത്യയാഗം അർപ്പിച്ച് ദൈവത്തോട് സമാധാനം വന്ന ഒരുവൻ തുടർന്ന് അർപ്പിക്കുന്ന ഒന്നാണ് സമാധാനയാഗം. നമ്മള് റോമർക്കെഴുതിയ ലേഖനത്തിലെ ഈ കാര്യങ്ങളോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, അതിന്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വിശ്വാസത്താൽ നമുക്ക് നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ റോമർ 4 ഒക്കെയും ദൈവത്താൽ നീതീകരിക്കപ്പെടുക അല്ലെങ്കിൽ പാപങ്ങൾ മോചിക്കപ്പെട്ട് ദൈവത്താൽ നീതിമാന്മാരെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പാപയാഗത്തിനും അകൃത്യയാഗത്തിനും നിഴലായ കാര്യങ്ങളാണ് 4-ാമത്തെ അധ്യായത്തില് ഒക്കെ പറയുന്നതെങ്കിൽ ഇത് 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപയാഗത്താൽ, അകൃത്യയാഗത്താൽ അല്ലെങ്കിൽ പാപങ്ങൾ മോചിക്കപ്പെട്ട് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരുവന് എന്തുണ്ട്? ദൈവത്താല് ദൈവത്തോടുള്ള സമാധാനമുണ്ട്, സമാധാനമുണ്ട്. ഈ കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് പഴയ നിയമത്തിലെ സമാധാനയാഗം. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്, വ്യക്തമാകുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങളുടെ നിഴലായിരുന്നു ഈ യാഗങ്ങൾ, പഴയ നിയമത്തിലെ യാഗങ്ങൾ. ആ യാഗങ്ങളിൽ ഇതാ തുടക്കം പാപമോചനം അല്ലെങ്കിൽ അകൃത്യം മോചിക്കപ്പെടുക എന്നുള്ളതാണ്. പാപം ചെയ്ത ദേഹി ദൈവത്തിന് ശത്രുവായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തോടൊരു നിരപ്പിനായിട്ട് അവൻ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ തന്റെ കഴിവനുസരിച്ച് ഒരു യാഗം അർപ്പിച്ചു കഴിയുമ്പോൾ അവന് ദൈവത്തോട് ദൈവത്താലെ നീതീകരിക്കപ്പെട്ടു. അതിനുശേഷം അവനൊരു സമാധാനയാഗം അർപ്പിക്കുന്നു, ദൈവത്തോട് സമാധാനമുണ്ട്. ഇതൊക്കെയും നമ്മൾ ഇന്ന് കാണുന്ന ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട് എന്ന റോമർ 5 ആദ്യ വാക്യത്തിൽ നമ്മൾ വായിച്ച കാര്യത്തെ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നതാണ് സമാധാനയാഗം. തുടർന്ന് ഇസ്രായേൽ മക്കള് അർപ്പിച്ചിരുന്ന മറ്റൊരു യാഗമാണ് ഭോജനയാഗം. ഈ ഭോജനയാഗം എന്തിനെയാണ് കാണിക്കുന്നത്? ഈ യാഗങ്ങളൊക്കെ ദൈവത്തിന്റെ ഓരോ പ്രത്യേകതകളെ, അല്ലെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളിലേക്ക് വിരലിച്ചൂണ്ടുമ്പോൾ ഈ ഭോജനയാഗം എന്തിനെയാണ് കാണിക്കുന്നത്? ഭോജനയാഗം കാണിക്കുന്നത്, അതായത് അവനിൽ നിന്ന് നമുക്ക് ഭക്ഷിക്കാനായിട്ട് കഴിയും, അവനിൽ നിന്ന് നമുക്ക് പോഷണം പ്രാപിക്കാനായിട്ട് കഴിയും, എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും എന്നുള്ള നിലയിൽ ദൈവത്തോടുള്ള, കർത്താവിനോടുള്ള അടുത്ത ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു പടിയോടെ കടന്ന ഒരു കാര്യമാണ് ഭോജനയാഗം. എന്നാൽ ഈ പാപ അകൃത്യയാഗങ്ങൾ, സമാധാനയാഗങ്ങൾ, ഭോജനയാഗങ്ങൾ ഇതിനൊക്കെ ശേഷം നമ്മള് ബൈബിള് ശ്രദ്ധാപൂർവം വായിച്ചാൽ മറ്റൊരു കാര്യം പാനീയയാഗമായിട്ട് അർപ്പിക്കപ്പെടുക എന്നൊരു കാര്യത്തെ കുറിച്ച് കാണാനായിട്ട് കഴിയും. അത് ലേവിയ പുസ്തകത്തിലല്ല, നമ്മൾ മുമ്പേ പറഞ്ഞ ലേവിയ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലല്ല നമ്മൾ അത് കാണുന്നത്. മറിച്ച് സത്യാപുസ്തകം അതിന്റെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാനീയയാഗത്തെ കുറിച്ച് അവിടെ പരാമർശമുണ്ട്. സംഖ്യാപുസ്തകം 15-ാം അധ്യായം അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അതിന് സംഖ്യാപുസ്തകം 15:7 അതിന്റെ പാനീയാഗത്തിന്റെ ഹീൻ 3/1 വീഞ്ഞും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം എന്ന് പറഞ്ഞ് അതിന്റെ വിശദാംശങ്ങളൊക്കെയാണ് അടുത്ത രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കതൊന്നും ഇപ്പോഴും വലിയ പ്രസക്തമായ കാര്യങ്ങളല്ല. സംഖ്യാപുസ്തകത്തിൽ പക്ഷേ നമ്മളിവിടെ കണ്ടത് 7 മുതൽ 10 വരെയുള്ള ഭാഗത്ത് ഇതൊന്നുമല്ല. ഏതാ പാവയാകോ അകൃത്യയാകോ ഒന്നുമല്ല, സമാധാനയാഗമല്ല, ശോചനയാഗമല്ല, അതിനപ്പുറത്ത് ഒരു പാനീയയാഗത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അവിടെയും ഈ പാനീയയാഗത്തെ കുറിച്ചുള്ള റെഫറൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ 28-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നോക്കി, അതിന്റെ പാനീയയാഗം കുഞ്ഞാടൊന്നിന് കാൽഷീൻ എന്ന് പറഞ്ഞ് ആ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീഞ്ഞ് ദൈവത്തിനായിട്ട് അർപ്പിക്കുന്നു, അങ്ങനെ ഒഴിച്ചു കളയുന്നു. വീഞ്ഞ് ആ പാനീയം അത് ദൈവത്തിനായിട്ട് അർപ്പിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ഈ പാനീയയാഗത്തെ പരാമർശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തെ നമ്മള് ദൈവത്തെ ഒരുവൻ വീഞ്ഞായിട്ടും അനുഭവിക്കണം. നേരത്തെ പറഞ്ഞ പല യാഗങ്ങൾക്കപ്പുറത്തുള്ള ദൈവത്തോട് കൂടുതൽ അടുത്ത ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഈ യാഗങ്ങൾ നമ്മൾ പറഞ്ഞത് ഓരോന്നും ദൈവത്തോടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. പക്ഷെ ഓരോ ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പം കൂടുതൽ കൂടുതൽ ദൈവത്തോടുള്ള അടുപ്പത്തെയാണ് കാണിക്കുന്നത്. പാപയാഗം അകൃത്യയാഗം അവിടെയാണ് അതിന്റെ തുടക്കം. അത് കഴിയുമ്പോൾ സമാധാനമുണ്ട്. സമാധാനമുള്ളവൻ തുടർന്ന് എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് തന്നെ ഭക്ഷിച്ച് ഭോജനയാകും. അതുമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പാനീയയാഗം, ആ പാനീയയാഗത്തിന്റെ പ്രത്യേകത, ആ പാനീയം അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്തില്ല, അതിന്റെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല, അതിന്റെ ഒരു നിലനിൽപ്പില്ല, അതിന്റെ ഒരു അസ്തിത്വമില്ല. നമ്മൾ പലപ്പോഴും പറയാറുള്ള, ഇതിന് സമാന്തരമായിട്ട് പറയാറുള്ള ഒരു ഭാഗം, 1 ദിനവൃത്താന്തത്തില് ദാവീദിന്റെ ജീവിതത്തോട് ചേർന്ന ഒരു ഭാഗമാണ്. ദാവീദിന്റെ ജീവിതത്തില് താന് അങ്ങനെ കഴിയുമ്പോ താന് പല ഭാഗത്തേക്ക് ഇങ്ങനെ ശത്രുക്കളെ പേടിച്ച് ഒക്കെ പോകുന്ന കാലഘട്ടത്തിൽ താൻ പറയുന്ന ഒരു ഭാഗം നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ താന് മുന്നോട്ട് പോകുമ്പോ ദാവീദ് തന്റെ കൂടെയുള്ളവരോട് പറയുന്നു, എന്താ പറയുന്നത്? എനിക്ക് ബേത്ലഹേമിലെ കിണറ്റിൽ നിന്ന് ആര് കുടിപ്പാനായിട്ട് എനിക്ക് വെള്ളം കൊണ്ടു തരും എന്ന് പറയുന്നു. ഉടനെ ഒരാൾ 3 പേര് അവരെ മുന്നോട്ട് പോയി ബേത്ലഹേം കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്നു. ബേത്ലഹേം കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുന്നത് പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ബേത്ലഹേം ദാവീദിന്റെ ഒരു സ്വന്ത പട്ടണമാണ്. ആ ബേത്ലഹേം പട്ടണത്തിൽ നിന്ന്, അവിടുത്തെ കിണറ്റിൽ നിന്ന് എനിക്ക് ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് താന് തന്റെ കൂടെയുള്ളവരോട് ചേർന്നിരിക്കുമ്പോ പെട്ടെന്നൊരു ആത്മഗതം പോലെ പറഞ്ഞു. നമ്മള് 1 ദിനവൃത്താന്തം 15-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. അതെടുത്ത് വായിക്കാനായിട്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുക. അങ്ങനെ ദാവീദ് താനിങ്ങനെ പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? 3 ചെറുപ്പക്കാര് അവര് ദാവീദിന്റെ ആ ആഗ്രഹം മാനിച്ച് ഫെലിസ്തീനരുടെ പാളയം, ഫെലിസ്തീന് ശത്രുക്കള് അവിടെ കാവല് കാത്തു കിടക്കുക, അവരുടെ പാളയത്തിന്റെ നടുവിലൂടെ ചെന്ന് വേണം ഈ ബേത്ലഹേം കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ. ഇവര് തങ്ങളുടെ ജീവനെ റിസ്ക് ചെയ്ത്, ജീവനെ ആ നിലയില് പണയപ്പെടുത്തി 3 പേരെ പോയി അവിടെ ബേത്ലഹേം കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുക്കുന്നു. കൊടുത്തപ്പോ ദാവീദ് പറയുന്നു, ദൈവമേ, ഇത് വെറും വെള്ളമല്ലല്ലോ, ഈ പോയ പുരുഷന്മാരുടെ രക്തമാണല്ലോ എന്ന് പറഞ്ഞാൽ എന്താ താൻ ഉദ്ദേശിച്ചത്? ഈ 3 പേര് ദാവീദിനെ തൃപ്തിപ്പെടുത്തുക, അതാണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. തങ്ങളുടെ നായകനും തങ്ങളെ സ്നേഹിക്കുന്നവനുമായ ദാവീദിനെ തൃപ്തിപ്പെടുത്തുക. ഈ ദാവീദിന് തൃപ്തി വരണമെന്നുണ്ടെങ്കിൽ വേദലഹങ്കണത്തിലെ വെള്ളം വേണമെങ്കിൽ ആ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി തങ്ങളുടെ ജീവനെ പോലും തൃണവൽഗണിച്ച് പോകാൻ ഈ ചെറുപ്പക്കാര് തയ്യാറാണ്. അങ്ങനെ പോയി അവര് ഫിലിസ്തീനോടൊക്കെ മല്ലിട്ടോ എങ്ങനെയാണ് അത് കൊണ്ടുവന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവര് പോയി ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നിരപായ തിരിച്ചു വന്ന് ദാവീദിന് കൊടുത്തിട്ട് പറഞ്ഞു, ദാവീദെ കുടിച്ചോ, നീ തൃപ്തമാമെന്ന നീ കുടിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ ദാവീദ് പറയുന്നു, അയ്യോ ഞാനിത് കുടിക്കുകയില്ല, എന്താ ഈ മൂന്ന് പുരുഷന്മാരുടെ രക്തം തന്നാണിത് എന്ന് പറഞ്ഞ് താനത് ദൈവത്തിനായിട്ട് താനത് നിവേദിച്ച് ഒഴിച്ചു കളഞ്ഞു എന്നാണ് 18-ാമത്തെ വാക്യം. ഒന്ന് ദിനവൃത്താന്തം 11-ന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ ഇതൊരു പാനീയാഗമായിട്ട് ദാവീദ് അർപ്പിച്ച ഒരു രംഗമാണ്. ദൈവത്തിനായിട്ട് നിവേദിച്ച് ഒഴിച്ചു കളഞ്ഞു, വീഞ്ഞല്ല വെള്ളമാണ്. പക്ഷേ വീഞ്ഞാകട്ടെ വെള്ളമാകട്ടെ ഈ നിലയിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, ഒഴിച്ചു കളഞ്ഞാൽ പിന്നെ ആ വീഞ്ഞോ വെള്ളമോ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് ഒക്കുകയില്ല. അതെന്നേക്കും അതിന്റെ അസ്തിത്വം പോയി, അത് തീർന്നു, അതിനെ പഴയതുപോലെ കാണാനായിട്ട് ഒക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പൗലോസ് നമ്മൾ വായിച്ച പ്രാരംഭ വാക്യത്തിൽ എന്താ പറയുന്നത്? പൗലോസ് പറയുന്നു, ഞാൻ എന്റെ ജീവിതത്തെ എന്താക്കി കളയുന്നു, ഇതുപോലെ എന്റെ കർത്താവിന് വേണ്ടി ഒരു പാനീയാഗമായിട്ട് അർപ്പിക്കുകയാണ്. പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായോ? നമ്മൾ വിചാരിക്കും പാനീയാഗമായിട്ട് ജീവിതത്തെ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പൗലോസ് പറയുന്നു ഞാൻ അത് അർപ്പിക്കുകയാണ്, എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് മടിയില്ല. ജീവിതത്തിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന ഒരു കാര്യമാണ് പാനീയാഗം എന്നാണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക. എന്നാൽ നമ്മൾ നേരത്തെ വായിച്ച ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:17 താൻ സമാധാന കാലത്തും താൻ പറയുന്നു, ഞാൻ ദൈവത്തിന് ഒരു ഡ്രിങ്ക് ഓഫറിംഗ് ആയിട്ട് ഒരു പാനീയാഗമായിട്ട് ഒഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, കേവലം ഒരു രക്തസാക്ഷി മരണത്തിനപ്പുറത്തുള്ള ഒരു പ്രസക്തി എന്തിനുണ്ട്? ഈ പാനീയാഗം എന്ന കാര്യത്തിനുണ്ട്. നമുക്ക് ഇത്രയുമൊക്കെ പ്രാരംഭമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. നമ്മൾ കർത്താവിനെ പിൻപറ്റാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. നമ്മളോട് ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? നമ്മൾ പറയുക, കർത്താവിനെ തൃപ്തിപ്പെടുത്തുക, കർത്താവിനായിട്ട് ജീവിക്കുക, കർത്താവിന്റെ ജീവിതം കൊണ്ട് എന്താഗ്രഹിക്കുന്നു അത് പൂർത്തീകരിക്കുക. ശരി, അതെങ്ങനെ പൂർത്തീകരിക്കാൻ നോക്കും? ബൈബിളിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ സഭയിലേക്ക് വരുമ്പോ നമ്മൾ അതിന് പലതരത്തിലുള്ള യാഗങ്ങളെ കാണുന്നു. മുമ്പേ പറഞ്ഞ പാപയാഗം, അകൃത്യയാഗം, ഇതിന്റെ നിഴലായിട്ട് പാപമോചനം നേടുന്ന കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് രക്ഷയുടെ ഒരു അനുഭവത്തിലേക്ക് വരുന്ന ഒരു കാര്യം. നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ചിലരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ, നിങ്ങളെ കർത്താവ് ഒരു വീണ്ടും ജനന അനുഭവം ഉണ്ടോ, എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് കിട്ടിയെന്നും വലിയവനായ ദൈവത്തോട് നിങ്ങളുടെ മനസാക്ഷിയിൽ ഒരു നിരപ്പ് വന്നെന്നും ദൈവത്തിനായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നെന്നും അങ്ങനെ ഒരു പാപമോചനം നേടി എന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പാപയാഗത്തിനും അകൃത്യയാഗത്തിനും ഒരു നിഴലായിട്ട് ഈ വീണ്ടും ജനന അനുഭവത്തെ നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തോടുള്ള നിരന്തരമായ ബന്ധത്തിൽ നമ്മുടെ ഹൃദയത്തിലും മനസാക്ഷിയിലും നമുക്ക് എന്തുണ്ട്? നമുക്കൊരു വലിയ സമാധാനമുണ്ട്. മരണം നമ്മളെ പഴയതുപോലെ പേടിപ്പിക്കുന്നില്ല. നമുക്ക് ദൈവത്തോടൊരു സമാധാനമുണ്ട്. ദൈവം പഴയതുപോലെ ഒരു പേടി സ്വപ്നമല്ല. ദൈവം കുറച്ചുകൂടെ നമ്മളോട് അടുത്തു നിൽക്കുന്നത് പോലെ സമാധാനം, ആ ഒരു അനുഭവം. ഇതിനൊക്കെ ദൈവത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നതിനൊക്കെയും ഒക്കെ പലപ്പോഴും ക്രിസ്തീയതയിലെ പല രീതികളുണ്ട്. സ്നാനപ്പെടുക, വിശ്വാസ സ്നാനം, സ്നാനത്തില് കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക, ഇതെല്ലാം ശരിയാണ്. ശരിയാണെങ്കിൽ പോലും എന്താ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇതിലെ ഓരോ പടി കഴിയുംതോറും കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുത്ത, അതേവരെ ഇല്ലാത്ത ഒരു അനുഭവം. ഭോജനയാഗം, ഭോജനയാഗം എന്ന് പറയുമ്പോൾ കർത്താവിൽ നിന്ന് ഭക്ഷിക്കുകയും കർത്താവിൽ നിന്ന് കേൾക്കുകയും ആത്മാവിനാല് നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരനുഭവമാണ്. റോമർ 8 വരുമ്പോൾ നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരനുഭവം, കർത്താവിൽ നിന്ന് തന്നെ കേൾക്കുന്നു, ആത്മാവിൽ നിന്ന് തന്നെ ശ്രവിക്കുന്നു, അതിനനുസരിച്ച് ചുവട് വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ അവിടം കൊണ്ട് നിന്നു പോകരുത്. കേവലം അകൃത്യയാഗം, പാപയാഗം, സമാധാനയാഗം, ഭോജനയാഗം, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് പലയിടത്തും കാര്യങ്ങൾ അങ്ങ് നിന്നു പോവുക. നമ്മൾ പല സുവിശേഷ വിഹിത സഭകളിലെ ആളുകളോട് ചോദിക്കുക, അവരല്ലേ നമ്മളോട് ചോദിക്കുന്നു. ബസ്സയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ കണ്ടിട്ട് ആ ഇദ്ദേഹം ഒരു വിശ്വാസിയാണെന്നൊക്കെ കരുതി ചിലപ്പോൾ നമ്മളോട് ഒരു അബ്രപ്റ്റായിട്ട് ഒരു സംഭാഷണം ഒന്ന് തുടങ്ങുകയും സംഭാഷണം തുടങ്ങും. സഹോദരിമാരാണെങ്കിൽ പ്രത്യേകിച്ച് പലർക്കും ആഭരണം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയും, ആ വിശ്വാസിയല്ലേ, വിശ്വാസിയ ആ എന്നാ രക്ഷിക്കപ്പെട്ടത്, അത് ഇന്നത്തെ ഇത്രാം തീയതി തിരുനക്കര മൈതാനത്ത് കൺവെൻഷൻ കേട്ടപ്പം കൈ നോക്കി. ഓക്കെ 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 ആ സ്നാനപ്പെട്ടു സ്നാനപ്പെട്ടു മനുഷ്യത്താൽമാ ആ അത് എനിക്ക് ഇന്ന പോലെ ഒരു അനുഭവം. ശരി, അവിടെ തീർന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തോട് ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ അകൃത്യയാഗം പാപയാഗം അതിനെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ നിന്ന് സമാധാനയാഗത്തെക്കുറിച്ച് പറഞ്ഞു, അതിനും അപ്പുറത്ത് ഭോജനയാഗത്തെക്കുറിച്ച് പറഞ്ഞു. പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടുന്ന കാര്യമോ? അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെയാണോ? എന്താ നമ്മൾ ഈ പാനീയാഗം എന്ന് ഈ ഇത്രയും നേരം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്താ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ പിൻപറ്റാനായിട്ട് ജീവിക്കാനായിട്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാലും അതിനെ കേവലം ചില തീയതികളിൽ കൊണ്ടുവച്ച് ഞാൻ ഇന്ന വർഷം ഇത്രാം തീയതി രക്ഷിക്കപ്പെട്ടു, ഇത്രാം തീയതി സ്നാനപ്പെട്ടു, ഇത്രാം തീയതി എനിക്ക് പരിശുദ്ധാത്മ സ്നാനമുണ്ടായി എന്ന് പറഞ്ഞ് അങ്ങനെ ഭൂതകാലത്തിലെ ചില തീയതികളിൽ കൊണ്ടുവന്ന് വെച്ച് അതിനൊക്കെ തൃപ്തിപ്പെട്ട് ഇന്ന് നമ്മൾ നമുക്കായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരു കിന്നരി തലപ്പാവുണ്ട്. എന്താ? ഞാൻ വിശ്വാസിയാണ്, നമുക്ക് ചില ഡേറ്റുകളൊക്കെ പറയാനുണ്ട്, എല്ലാം ശരിയാ. പക്ഷെ ഇന്ന് നമ്മള് നമ്മുടെ ജീവിതം ഈ പറഞ്ഞതുപോലെ നിലത്തൊഴിച്ചു കളഞ്ഞ വെള്ളം കൂടിച്ചേരാനൊക്കാതെ വെള്ളം എന്ന മട്ടിൽ നമ്മുടെ ജീവിതം ദൈവത്തിനായിട്ടൊരു യാഗമായിട്ട് അർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പാനീയാഗമായിട്ട് നിരന്തരം അർപ്പിക്കപ്പെടുന്ന ഒരു കാര്യം, ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വെളിച്ചമുണ്ടോ എന്നുള്ളതാണ് പൗലോസിന്റെ ഞാൻ പാനീയാഗമായിട്ട് നിരന്തരം അർപ്പിക്കപ്പെടുന്നു എന്നതിനോട് ചേർത്ത് നമ്മളെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതെന്താ? പലപ്പോഴും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും പരിശുദ്ധാത്മ സ്നാനവും ഇതുകൊണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കർത്താവ് പിന്നെയും പറഞ്ഞ ചില കാര്യങ്ങള് ഇന്നത്തെ സുവിശേഷ വിഹിത സഭകള് കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. എന്താ അത്? അത് ശിഷ്യത്വത്തിന്റെ സന്ദേശമാണ്. ശിഷ്യത്വം, ഒരുവൻ എന്നെ പിൻപറ്റാനായിട്ട് ആഗ്രഹിച്ചാൽ അവൻ ചില കാര്യങ്ങൾ ചെയ്യണം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് ആ കാര്യം അറിയാം. അതിനെക്കുറിച്ച് പറയാനല്ല നമ്മൾ പോകുന്നത്. അവിടെ മൂന്ന് കാര്യങ്ങളെങ്കിലും അക്കമിട്ട് കർത്താവ് പറയുന്നുണ്ട്. ഒന്ന്, ബന്ധങ്ങളോടുള്ള ഒരു വേർപെടലാണ്, ബന്ധങ്ങളോടുള്ള വേർപെടൽ. രണ്ട്, നമ്മുടെ കയ്യിലുള്ള നമ്മൾ നേടിയ കാര്യങ്ങളോടുള്ള ഒരു വേർപെടൽ. മൂന്നെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജീവനെയും പകയ്ക്കുന്ന ഒരു കാര്യം. ശിഷ്യത്വത്തിന്റെ മൂന്ന് പടികൾ. ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോ നമ്മൾ പറയും, വേറെ ഞങ്ങളാരും മറ്റവരെ പോലെ മൂന്ന് തീയതികളിൽ ഞങ്ങളുടെ ജീവിതത്തെ ഒതുക്കി നിർത്തിയിട്ടില്ല. ഞങ്ങളൊരു ബന്ധങ്ങളോടൊക്കെ, അപ്പനും അമ്മയൊക്കെ അവിടെ ആയിരുന്നു, ഞങ്ങൾ ഉടനെ അവരോടൊക്കെ ബന്ധമൊക്കെ വിട്ട് ഇങ്ങനെ മാറി. ഇപ്പൊ അവര് കല്യാണത്തിന് വിളിച്ചാൽ പോലും ഞങ്ങൾ പോകുന്നില്ല, അല്ലെ വലിയ വേർപാടുണ്ട് എന്നൊക്കെ പറയും. ശരിയാ, ശരിയാ, അതൊക്കെ ശരിയാണ്. തീർച്ചയായിട്ടും ബന്ധങ്ങളോട് ഒരു വേർപെടല് ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ പടിയാ. രണ്ടാമത്തെ പടി എന്താ? നമ്മൾ തന്നെ നേടിയ പല കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ അധ്വാനം കൊണ്ട് നേടിയ, നമ്മൾ ഉണ്ടാക്കിയ വീട്, നമ്മൾ വാങ്ങിയ വണ്ടി, നമ്മൾ നമ്മുടെ അധ്വാനം കൊണ്ട് സമ്പാദിച്ച കാര്യങ്ങൾ, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ എന്തായിത്തീരും? നമ്മുടെ ഹൃദയത്തെ പിടിക്കുകയും അത് തന്നെ നമുക്ക് ഒരു വിഗ്രഹമായി മാറുകയും ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ പറയുക, ഞാൻ ആ കാര്യങ്ങളിലും ദൈവം എനിക്കൊരു വലിയ വിടുതൽ തന്നിട്ടുണ്ട്, ഞാന് ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോ കർത്താവിനെ പിൻപറ്റാനായിട്ട് വന്നതുകൊണ്ട് കർത്താവിന്റെ ശിഷ്യനാണെന്നും പറഞ്ഞ് എനിക്കുള്ള വീടും വണ്ടിയെല്ലാം വിട്ട് ഒരു സന്യാസിയെ പോലെ ഹിമാലയത്തിൽ പോകാനായിട്ടല്ലോ കർത്താവ് ആഗ്രഹിച്ചേക്കുന്നത്? അല്ല, അല്ല. ഇവിടെ തന്നെ ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിഞ്ഞരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ വിളിച്ചിരിക്കുമ്പോ ഇവിടെ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ശിഷ്യനായിട്ട് ശിഷ്യയായിട്ട് നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ മനസ്സുകൊണ്ട് ചില കാര്യങ്ങൾ അത് പുറം ലോകത്തിന് വേണ്ടത്ര ചിലപ്പം വ്യക്തമായില്ലെന്ന് വരും. കുറച്ച് കഴിയുമ്പോൾ അവർക്കും വ്യക്തമാകും. അതിതാണ് കർത്താവ് പറഞ്ഞ ബന്ധങ്ങളോടുള്ള വേർപെടൽ. അതുപോലെ തന്നെ നമ്മുടെ പൊസഷൻസ്, ഇതൊക്കെ നമ്മുടെ പൊസഷൻസ് തന്നെയാണ്, നമ്മുടെ തന്നെ വീടാണ്. നമ്മളിത് മനസ്സുകൊണ്ട് വിട്ടിട്ടും നമ്മൾ അതേ വീട്ടിലാണ് കഴിയുന്നത്, നമ്മള് അതേ വാഹനം തന്നെയാണ് ഓടിക്കുന്നത്. പക്ഷെ നമുക്കെന്തില്ല, കർത്താവിനോടുള്ളതിൽ കവിഞ്ഞൊരു ബന്ധം, ഈ പൊസഷൻസ്, നമ്മൾ നേടിയ ഈ സമ്പാദ്യങ്ങളോട് നമുക്കില്ല. ഇതാണ് ശിഷ്യത്വത്തിന്റെ രണ്ടാമത്തെ പടി. മൂന്നാമത്തെ പടിയോ? മൂന്നാമത്തെ പടി അവിടവും കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ്. എന്താ? സ്വന്തം ജീവനെ കൂടെ പകയ്ക്കുക, സ്വന്തം ജീവൻ. ഈ ഒന്നും രണ്ടും പടികള് ശിഷ്യത്വത്തിന്റെ കഴിഞ്ഞാലും പിന്നെയും നമ്മളെ മുറുകെ പറ്റുന്ന ഒരു കാര്യമാണ് സ്വന്തം ജീവൻ എന്ന് പറഞ്ഞൊരു കാര്യം. എന്താ ഈ സ്വയജീവൻ എന്ന് പറഞ്ഞാൽ? ഞങ്ങളെ കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടിയപ്പോഴ് എബ്രായ ലേഖനത്തിൽ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ഈ കാര്യമൊക്കെ ഒന്ന് പരാമർശിച്ചു പോകാനായിട്ട് ഇടയായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തുണ്ട്? നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ, കർത്താവിനെ പിൻപറ്റുന്ന ആളുകളെന്നുള്ള നിലയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ദൈവവചനത്തോട് അടുത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകും. ഒന്നെന്ന് പറയുന്നത്, നമുക്കൊരു പഴയ മനുഷ്യനുണ്ട്, ഒരു പഴയ മനുഷ്യനുണ്ട്. രണ്ടെന്ന് പറയുന്നത്, നമുക്കൊരു സ്വയമുണ്ട്. പക്ഷെ ഈ പഴയ മനുഷ്യൻ എന്ത് പറ്റി? പഴയ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം കാൽവരി ക്രൂശിനെ ക്രൂശിക്കപ്പെട്ടു. റോമർ കഴിഞ്ഞ ലേഖനം 6:6 അതിന്റെ 6-ാമത്തെ വാക്യം, റോമർ 6:6. നമ്മുടെ പഴയ മനുഷ്യൻ, നമ്മുടെ ഓൾഡ് മാൻ, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. പക്ഷേ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടെങ്കിലും നമ്മുടെ സ്വയം എന്തുണ്ട്? സ്വയം എന്ന് പറയുന്നത് അതും ദൈവം തന്നെ നമുക്ക് തന്നതാണ്. നമ്മുടെ കഴിവുകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മളെ നമ്മളാക്കുന്ന ഘടകങ്ങൾ, ഇതെല്ലാം ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളെ നമ്മളാക്കുന്ന കാര്യങ്ങൾ, ഈ സ്വന്തം അഭിപ്രായങ്ങള്, സ്വന്തം തീരുമാനങ്ങള്, ഇതൊക്കെ അടങ്ങുന്ന ഒരു സ്വയം. ആ സ്വയം സ്വാഭാവികമായിട്ട് അതിൽ തന്നെ തിന്മയൊന്നുമില്ല. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ സജീവമായിരുന്ന ഈ പഴയ മനുഷ്യനോട് ചേർന്ന് ഈ സ്വയം പല നാളുകൾ കഴിഞ്ഞത് കൊണ്ട് അതിന്റെ ഒരു ഹാങ് ഓവർ ഈ സ്വയത്തിനും ചിലപ്പോഴുണ്ടാവും. അതും എന്താകും? ചില നിലയില് മലിനപ്പെട്ടതായിരിക്കും, ഈ ലോകത്തിന്റെ മൂല്യങ്ങൾ കൈയാളുന്നതായിരിക്കും. ഏതായാലും ആ സ്വയം, സ്വന്തം അഭിപ്രായമുള്ള ആ സ്വയം, ആ സ്വയത്തെയും കർത്താവിനായിട്ട് അർപ്പിക്കുന്നതാണ് ശിഷ്യത്വത്തിന്റെ മൂന്നാമത്തെ പടി. പ്രിയപ്പെട്ടത്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദീകരിച്ചു പോയാൽ ഒട്ടേറെ സമയം വേണമല്ലോ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ കർത്താവിനായിട്ട് ഒരു പാനീയാഗമായിട്ട് അർപ്പിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ഈ വാക്യങ്ങൾ എടുത്ത് നമ്മൾ അതിനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏറ്റവും കൂടുതൽ തടസ്സമായി വരാവുന്നത് ഈ സ്വയമാണ്. നമ്മുടെ സ്വന്തം അഭിപ്രായം, സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം ഇച്ഛകൾ, ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടേതായ കാഴ്ചപ്പാടുകൾ, ഈ കാഴ്ചപ്പാടുകള് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിൽ ഇവിടെ നമ്മൾ വായിച്ചതുമായിട്ട് ചേർത്ത് ചിന്തിച്ചാൽ നമ്മുടെ സ്വന്തം ജീവനെയും കൂടെ നമ്മൾ പകച്ച് അതിനെ കൂടെ ദൈവേഷ്ടത്തിനായിട്ട് അർപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ എന്താകുന്നത്? നമ്മൾ ദൈവത്തിനായിട്ട് ഒരു പാനീയാഗമായിട്ട് അർപ്പിക്കപ്പെടുന്നു എന്ന് പൗലോസ് പറഞ്ഞതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ആട്ടെ, ഇങ്ങനെയൊരു ജീവിതം സാധ്യമാണോ? ഇങ്ങനെയൊരു ജീവിതം ആര് ജീവിക്കുന്നുണ്ട്? അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ദൈവോചനം ഈ കാര്യങ്ങളെ മുന്നോട്ട് വെച്ചത്. സഹോദര സഹോദരി, ഒരു അകൃത്യയാഗത്തില്, അല്ലെങ്കിൽ ഒരു സമാധാനയാഗത്തില്, ഭോജനയാഗത്തില്, അല്ലെങ്കിൽ ശിഷ്യത്വത്തിന്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ പടികളില് നീ നിന്റെ ജീവിതത്തെ ഒതുക്കിക്കളയല്ലേ, മറിച്ച് കർത്താവിനായിട്ട് ഒരു പാനീയാഗമായിട്ട് അർപ്പിക്കപ്പെടാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ പൊട്ടിച്ചൊഴിക്കാനായിട്ട് കഴിയും. നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തു തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. മത്തായി സുവിശേഷം 26-ാമധ്യായത്തില്, മർക്കോസ് 14, ലൂക്കോസ് 7, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട്. എന്താ? കർത്താവിന്റെ കാൽക്കൽ ഒരു സ്ത്രീ എന്ത് ചെയ്തു? അവള് ആ സുഗന്ധവർഗം അത് കൊണ്ടുവന്ന് പൊട്ടിച്ച്, ആ ഭരണിയും പൊട്ടിച്ച് ഒഴിച്ച് എന്നേക്കുമായിട്ട് കർത്താവിനെ അങ്ങനെ ആരാധിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണും. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയ ഈ കാര്യം ഈ സ്ത്രീക്ക് എങ്ങനെ കഴിഞ്ഞു അത് കണ്ടോണ്ട് അന്ന് കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് പോലും പറഞ്ഞു, ഇത്രയും ഒക്കെ പാടുപെടണോ? ഇതൊക്കെ എന്താ? ഇതൊക്കെ വെറും ചെലവ്. ഇവിടെ ആ സുഗന്ധവർഗം ഭരണിക്കകത്ത് വെച്ചിരുന്നെങ്കിൽ ഇടക്കിടക്ക് ഞാൻ അതൊന്ന് തൊട്ട് നെറ്റിക്ക് തോക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അത് സംരക്ഷിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അതിന് പകരം ഇത് ഉടച്ചു കളഞ്ഞു, ഇവന്റെ കാൽക്കൽ ഉടച്ചു കളഞ്ഞു, ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് മണ്ടത്തരമല്ലേ? ആരാ ചോദിച്ചത്? ലോകമനുഷ്യരല്ല ചോദിച്ചത്, ശിഷ്യന്മാരാ ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറഞ്ഞ ഈ പാനീയാഗം കർത്താവിനായിട്ട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ കാര്യം ഒക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ആളുകള് ശ്രദ്ധിക്കുന്നവര് നിങ്ങൾ ആളുകളോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ പലരുടെയും മനസ്സിപ്പോഴ് എന്താ, എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഓ, ഈ ബ്രദർ അങ്ങ് പറഞ്ഞ് അങ്ങ് തലനാരിനെ കീറി അങ്ങ് വലിയ സംഭവമാക്കി തീർക്കുക. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ഞാൻ ഇത്രാം പേര് എത്തിക്കപ്പെട്ടു, സഭയുണ്ട്, പാട്ടുണ്ട്, അവസാന ചാപ്പാടും ഉണ്ട്, എല്ലാരും കയ്യും തരും, ആരും നമ്മളെ ഉപദ്രവിക്കുകയില്ല, തലവേദന എങ്ങനെയുണ്ട് ബ്രദറെ, മാറി ഒന്ന് കൂടെ ചോദിക്കും, എല്ലാം കൊള്ളാം. ഇത്രയും ഒരു കോമൺ മിനിമം പ്രോഗ്രാം ആണോ സഹോദര നീ ഞാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഈ മുന്നണികളൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയും, കോമൺ മിനിമം പ്രോഗ്രാം. ഒരു പൊതു പരിപാടി, നമ്മൾ ഇത്രയും പേരും ഇവിടെ കൂടിയിരിക്കും, നമ്മളൊരു കോമൺ മിനിമം പ്രോഗ്രാം. ഞാൻ നിങ്ങളെ തുടരുത്, നിങ്ങൾ എന്നെ തുടരുത്, ഞാൻ അത്യാവശ്യം തെറ്റൊന്നും ചെയ്യല, കൽപ്പനാലംഘനങ്ങളൊന്നും ചെയ്യല, ഞാൻ നമ്മൾ ഒന്നിച്ച് കൂടും, നമ്മൾ ഒന്നിച്ച് പാട്ട് പാടും, കൈ ഉയർത്തേണ്ട എപ്പോഴാണെന്ന് നമുക്കറിയാം, കൈ ഉയർത്തും, പാട്ട് പാടേണ്ട എപ്പോഴാണെന്നറിയാം, അത് നമ്മൾ ചെയ്യും, അവസാനം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആരെയും വിഷമിപ്പിക്കുകയില്ല, ചിരിക്കും, കൈകൂപ്പും. നമ്മളൊരു രാഷ്ട്രീയക്കാരാണ്. നമ്മള് വി മീൻ ബിസിനസ്. നമ്മള് പറയാറില്ലേ ഞങ്ങൾ ബിസിനസ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ക്രിസ്തീയതയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് അത് പറയുമ്പോൾ ആളുകൾ പറയും, ഇതെന്താ, ഇത് ഒത്തിരി വെറും ചെലവാ, ഇത് ഒത്തിരി ആവശ്യമില്ല, ഇത്രയും കഷ്ടപ്പെടാതെ കർത്താവിനെ സേവിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകാമല്ലോ. പോകരുതോ? പോകാം. രക്ഷിക്കപ്പെട്ട എല്ലാവരും ഇവിടെ പോകും, സ്വർഗത്തിൽ പോകും. അത് തീർച്ചയായിട്ടുള്ളവർ മാത്രമല്ല, കത്തോലിക്കയിൽ നിൽക്കുന്ന ഒരാളും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അവിടെ പോകും. നമ്മൾ പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഓ, ഈ സ്ത്രീയെ ഇങ്ങനെ ഇത് തകർത്ത് കളഞ്ഞപ്പോ ശിഷ്യന്മാരും ചോദിച്ചു, ഈ വെറും ചെലവ് എന്തിന്? അപ്പൊ കർത്താവ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അവള് എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ടായിരിക്കും. പ്രിയപ്പെട്ടവര്, ഇതാ അതിന്റെ രഹസ്യം. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്ന അളവിലേ നമുക്ക് അവനെ ശുശ്രൂഷിക്കാനൊക്കെ ഉള്ളൂ. നമുക്ക് മുമ്പേ പറഞ്ഞതുപോലെ ചില കോമൺ മിനിമം പ്രോഗ്രാം മതിയെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുകയെങ്കിൽ അവിടെ ഓക്കെ, കർത്താവ് നമ്മളെ നിർബന്ധിക്കുകയില്ല. പക്ഷെ അതിനപ്പുറത്തും ഒരു വഴിയുണ്ടെന്ന് ഈ ബൈബിള് ചൂണ്ടിക്കാണിക്കുന്നു. പൗലോസ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഞാൻ അവന് വേണ്ടി ഒരു പാനീയാഗമായിട്ട് അർപ്പിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് താനെ പറയും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ നമുക്ക് ചിന്തിക്കുക. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം 24-25 വാക്യം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പയക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും, അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഇത് കർത്താവിന്റെ തന്നെ വചനമാണ്. ഈ കർത്താവ് ഇത് പറയുന്ന പശ്ചാത്തലം ഏതാ? പശ്ചാത്തലം അതിന്റെ തുടക്കത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ, കർത്താവിന്റെ പാദപീഠത്തിൽ ഒരു സ്ത്രീയെ സ്വച്ഛജട മാംസി തൈലമെടുത്ത് കർത്താവിന്റെ കാലിൽ പൂശി. നമ്മള് ബൈബിള് സൂക്ഷിച്ച് വായിക്കുമ്പോൾ നമ്മള് രണ്ട് സ്ത്രീകളാണോ അതോ ഒരു സ്ത്രീ തന്നെയാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു സംശയം തോന്നും. കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്ന ആ സ്ത്രീ പാപിനിയായ ഒരു സ്ത്രീ എന്നവളെ പറയുന്നു. ആ സംഭവം നടക്കുന്നത് എവിടെയാ? ഗലീലയിലെ നയീനിലാണ്, കഫർനഹൂം പ്രൊവിൻസിൽ ഉള്ള നയീനിൽ വെച്ചാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. എന്നാ മറ്റു മൂന്ന് സുവിശേഷകന്മാര് രേഖപ്പെടുത്തുന്ന കർത്താവിന്റെ കാൽക്കൽ ഈ പരണി പൊട്ടിച്ച് തൈലമൊഴിച്ച ആ രംഗം പറയുന്നിടത്ത് അത് ബഥാന്യയായപ്പം യഹൂദിയ പ്രൊവിൻസ് ആയി, ഗലീല കഴിഞ്ഞ് ശമരിയ കഴിഞ്ഞ് കുറച്ചുകൂടെ തെക്കോട്ട് വന്ന് മറ്റൊരു പ്രോവിൻസാണ്, യഹൂദിയ പ്രോവിൻസിലാണ്, എരിശിലേമൊക്കെ ഉള്ള അവിടെ വെച്ചാണ് ബഥാന്യ, എരിശിലേമിൽ നിന്ന് വളരെ അടുത്തുള്ള അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് വേദപണ്ഡിതന്മാർ പറയുന്നത് ഇത് രണ്ട് സംഭവങ്ങളാണെന്നാണ്. പക്ഷേ രണ്ട് സംഭവവും സമാനതയുള്ള സംഭവങ്ങളാണ്. രണ്ടിലും കർത്താവ് പറയുന്നു ഇതെന്താ, ഇത് ഇവര് സ്നേഹിച്ചിട്ട് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് വ്യക്തതയോടെ പറയുന്നുണ്ട്. സ്നേഹിച്ചു, ഇവള് കൂടുതൽ സ്നേഹിച്ചു, അതുകൊണ്ട് ഇവള് കൂടുതലായിട്ട് എനിക്കായിട്ട് നൽകി. പരീക്ഷ പ്രമാണിയോട് പറയുന്നു, നീ കുറച്ചേ സ്നേഹിച്ചുള്ളൂ, അതുകൊണ്ട് നീ, നമ്മൾ പറഞ്ഞു വന്നതിനോട് ചേർത്ത് പറയാം, പരീക്ഷ പ്രമാണിയോട് കർത്താവ് എന്താ പറഞ്ഞു, വേണം നീ കുറച്ചേ സ്നേഹിച്ചുള്ളൂ, അതുകൊണ്ട് നീ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയെ പോകുന്നു, തൃപ്തിയായിട്ടിരുന്നു. പക്ഷെ ഈ സഹോദരിയോ, അവൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല, അവൾ അതിനപ്പുറത്ത് തന്റെ ജീവിതം തന്നെ എനിക്കായിട്ട് അർപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു പാനീയാഗമായിട്ട് അർപ്പിക്കപ്പെട്ടു, കൂടുതൽ സ്നേഹിച്ചവർ എന്നുള്ളതാണ് അവൾക്ക് കൊടുക്കുന്ന, കർത്താവ് കൊടുക്കുന്ന അഭിനന്ദനം. തുടർന്നുള്ള മറ്റ് മത്തായി 26 മർക്കോസ് 14 യോഹന്നാൻ 12 ഒക്കെ അങ്ങനെ എടുത്തു പറയുന്നില്ലെങ്കിലും ആ സ്നേഹമാണ്, ആ സ്ത്രീയുടെ സ്നേഹമാണ്, നന്ദിയാണ്. പ്രത്യേകിച്ച് ഇവിടെ യോഹന്നാൻ സുവിശേഷം 12 മറിയയാണ് ലാസറിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അവരോടുള്ള ആ നന്ദിയിൽ, സ്നേഹത്തിൽ അവള് ആ നിലയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ സ്വച്ഛജട മാംസ്യ തൈലം ഒഴിക്കുന്ന രംഗമാണ്. ആ സംഭവം കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്, 24-25 വാക്യങ്ങൾ. കർത്താവ് പറയുന്നു, ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ലെങ്കിൽ അത് തനിയേയിരിക്കുന്നു, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. നമുക്ക് എപ്പോഴും താല്പര്യമുള്ള ഒരു കാര്യം എന്തുവാ, ഈ ഭാഗത്തിൽ നിങ്ങളുടെ വേദപുസ്തകത്തിൽ എവിടെ ആയിരിക്കും അടിവരയിട്ടിരിക്കുക? ഇപ്പൊ ഈ വാക്യത്തിൽ മിക്കവരുടെ വേദപുസ്തകത്തിൽ, അല്ലെങ്കിൽ ഞാൻ പണ്ട് അടിവരയിട്ടിരുന്നത് വളരെ വിളവുണ്ടാകും എന്നുള്ളതിന്റെ അടിയിലാണ് വരയിട്ടേക്കുന്നത്. വളരെ വിളവുണ്ടാകും, നമ്മൾ ഈ കാര്യത്തിലായിട്ട് ഇറങ്ങി പുറപ്പെട്ടു, വളരെ വിളവുണ്ടാകും, വളരെ മെച്ചമാകും, സ്ഥിതി കൂടുതലും മെച്ചമാകും, വളരെ വിളവുണ്ടാകും. പക്ഷെ വളരെ വിളവുണ്ടാകണമെങ്കിൽ അതിനപ്പുറത്ത് യേശു വേറൊരു കാര്യം അതിനോട് ചേർത്ത് പറഞ്ഞു, ചത്തു എങ്കിലും, ഒരു കണ്ടീഷന്, ചത്തു എങ്കിലേ വിളവുണ്ടാകും. എന്താ നമ്മൾ ചത്തു എന്ന് പറയുമ്പോ നമ്മള് പറഞ്ഞ കാര്യങ്ങളോട് ചേർത്ത് ഇങ്ങനെ പറയാം, നമ്മുടെ സ്വയജീവൻ, സ്വന്തം ഇഷ്ടം, അതൊരു കോതമ്പ് മണി പോലെ നിലത്ത് വീണ് ചത്താൽ മാത്രമേ, അത് അതിന്റെ പുറന്തോട് പൊട്ടിയാൽ മാത്രമേ ആ കോതമ്പ് മണി ഉണ്ടാവുള്ളൂ, അത് വളരുകയുള്ളൂ, വളർന്ന് അതിൽ നിന്ന് ഫലമുണ്ടാകുകയുള്ളൂ. അതിനു പകരം ആ കോതമ്പ് മണി വീഴാതെ, അല്ലെങ്കിൽ ആ കോതമ്പ് മണി ചാകാതിരുന്നാൽ വിളവുണ്ടാകുകയില്ല. നമുക്ക് വിളവുണ്ടാകാൻ താല്പര്യമുണ്ട്, ചാകാൻ എന്തില്ല താല്പര്യം. സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ എല്ലാം രീതിയാ. ഇന്നത്തെ ക്രിസ്തീയതയെ ചിന്തിച്ചു നോക്കുക, ക്രിസ്തീയതയില് വലിയ വിളവുണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ എന്താ പറയുന്നത്? ചില ആളുകൾ പറയും, ഞങ്ങള് ദൈവവചനത്തിന്റെ പരിജ്ഞാനം, ഞങ്ങളുടെ അവിടുത്തെ ദൈവവചന പരിജ്ഞാനവും ഈ കാര്യങ്ങളും ഒക്കെ ശരിയാ. ദൈവപരിജ്ഞാനം വളരെ നല്ലതാണ്, പക്ഷേ ദൈവവചന പരിജ്ഞാനം കൊണ്ട് മാത്രം വിളവുണ്ടാവുകയും, അല്ലെങ്കിൽ കർത്താവ് കള്ളം പറഞ്ഞെന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. ദൈവവചന പരിജ്ഞാനം കൊണ്ട് മാത്രം വിളവുണ്ടാകുകയില്ല. വേറെ ചിലർ പറയും, ഞങ്ങൾക്ക് അവിടെ പരിശുദ്ധാത്മാവിന്റെ വർഷണം, ഞങ്ങൾ അതിനാണ് ഊന്നല്. പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവ് ആത്മമാരി, ഇപ്പൊ നമ്മള് ടൗണിലൂടെയൊക്കെ പോകുമ്പോ ചിലടത്ത് ബാനറൊക്കെ വിളിച്ചിട്ടായിരിക്കും, ആത്മമാരി, കൊള്ളാം, നമ്മൾ വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ ഒന്ന് നോക്കി, ആത്മമാരി കൊള്ളാം, ആത്മമാരി കൊള്ളാം, ആത്മമാരി വേണം, ആത്മാവിന്റെ ഭക്ഷണം വേണം. തീർച്ചയായിട്ടും അത് ആവശ്യമാണ് എന്നാ നിങ്ങളൊന്ന് ഓർക്കുക. നമ്മളിപ്പോ ഇവിടെ ഈ ഊഷരമായി കിടക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു വിളവുണ്ടാകണമെങ്കിൽ രാവിലെ മഴ പെയ്തു, ഉച്ച കഴിഞ്ഞ് മഴ പെയ്തു, വൈകിട്ട് മഴ പെയ്തു, മൂന്ന് വട്ടം മഴ പെയ്തു. മഴ പെയ്തത് കൊണ്ട് മാത്രം അവിടെ ഒരു വിളവ് ഉണ്ടാകുമോ? ഇല്ല. വെള്ളം വേണം, വെള്ളം ആവശ്യമാണ് വിത്തിന് വളരാൻ. പക്ഷേ ആ വെള്ളം വീണാലും അവിടെ ഒരു വിത്ത് വീണ് ചത്തിട്ടില്ലെങ്കിൽ വിളവുണ്ടാകില്ല. അതായത് ആത്മമാരി ആവശ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ ഊന്നൽ ആവശ്യമാണ്. പക്ഷേ ആ പരിശുദ്ധാത്മാവിന്റെ വർഷണം കൊണ്ട് ഒരു വിളവുണ്ടാകണമെങ്കിൽ, നിത്യതയ്ക്കായിട്ട് ഒരു വിളവുണ്ടാകണമെങ്കിൽ, എന്റെയും നിന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു വിളവുണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തുണ്ടാവണം? ഈ കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. ഒരു മണി വീണ് വീണടത്തും മഴ പെയ്താൽ അത് മുളച്ചു. അതിനു പകരം വെറുതെ മഴ മാത്രമേ പെയ്യുന്നുള്ളൂ, കോതമ്പ് മണി അവിടെ ഇല്ല, അല്ലെങ്കിൽ അത് ചാകുന്നില്ലെങ്കിൽ വിളവുണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോഴ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് പറഞ്ഞിരിക്കുക, ശത്രുവെങ്കിലേ വളരെ വിളവുണ്ടാകും. ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് ഞാൻ പറഞ്ഞത് ദൈവോചന പരിജ്ഞാനം വളരെ ആവശ്യമാണ്. നമ്മൾ ദൈവോചനത്തെ കുറിച്ച് വളരെ പറയാറുണ്ട്, ദൈവോചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വർഷണം, അതിനും നമ്മൾ വളരെ പലപ്പോഴും പറയാറുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അനുഭവം വ്യക്തിപരമായി പ്രാപിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിന്റെ പശ്ചാത്തലത്തിൽ നടക്കേണ്ട വേറൊരു കാര്യമുണ്ടെങ്കിലേ വിളവ് സംഭവിച്ചു. അതെന്താ? നമ്മുടെ സ്വന്തം ജീവൻ. ഇവിടെ കർത്താവ് പറഞ്ഞു, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പഴിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. നമ്മൾ ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ സ്വയത്തിൻ്റെതായ ഇഷ്ടങ്ങൾ, സ്വയത്തിന്റെ താല്പര്യങ്ങൾ, അത് ദൈവേഷ്ടത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ നമ്മള് യാഗമായിട്ട്, പാനീയയാഗമായിട്ട് നിലത്തൊളിച്ചു കളയാൻ, ദൈവം മുമ്പാകെ ഒരു യാഗമായിട്ട് അർപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിൽ നിന്ന് വിളവുണ്ടാകും. അതിൽ നിന്നുള്ള ദൈവനാമത്തിന് മഹത്വം. പ്രിയപ്പെട്ടവര്, നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യം തന്നെയാണ്, എന്നാൽ ഈ കാര്യം ഒരു പുതിയ വെളിച്ചമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ, ഹല്ലേലൂയ, നമ്മുടെ അന്വേഷണങ്ങൾ മാറിപ്പോകും. നമ്മൾ ഒരു കാര്യത്തിന് ഊന്നൽ നൽകിയാൽ സത്യത്തിൽ എന്താ, നിരന്തരം 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 നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് താഴ്ത്തി വെക്കുകയും, ഞാൻ എന്റെ സ്വന്ത ഹിതം, ഈ സ്വന്തം ഹിതം എന്ന് പറയുമ്പോൾ ഇത് വളരെ സത്യമായ ഒരു കാര്യം. ചിലർ പറയുന്നു സ്വന്തം ഹിതം എന്ന് പറയുമ്പോൾ അത് ഭൗതികതയുമായി ബന്ധപ്പെട്ട കാര്യമാകണമെന്ന് ആകുമെന്നാ പലരും വിചാരിക്കും. എന്നാൽ ആത്മീയതയുടെ പേരിൽ പോലും സ്വന്തം ഇഷ്ടങ്ങൾ കാണും, സ്വന്തമായ താല്പര്യങ്ങൾ കാണും. ഒരു കാര്യം പറയുന്നതിൽ, ഒരു കാര്യം പെരുമാറുന്നതിൽ, ചില കാര്യങ്ങൾ ആളുകളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നതിലൊക്കെയും പലപ്പോഴും നമുക്ക്, നമ്മൾ സെൻസിറ്റീവ് ആണെങ്കിൽ, പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ സ്വയത്തിന്റെ കലർപ്പ് അവിടെ ഉണ്ടായിരുന്നു. സ്വയത്തിന്റെ കലർപ്പ് ഉണ്ടായിരുന്നു. ദൈവമേ, ഈ സ്വയം എന്നെ നിരന്തരം ബലവത്തായിട്ട് പിടിക്കുന്ന ആ സ്വയത്തിന്റെ ബലത്തിൽ നിന്ന് അതിനെ നിനക്ക് യാഗമായി അർപ്പിച്ച് എങ്ങനെ അത് കഴിയുള്ളൂ? നിന്നെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേ കഴിയുന്നുള്ളൂ. നിന്നെ എത്രമേൽ ഞാൻ സ്നേഹിക്കുമോ അത്രമേലേ എനിക്ക് ഇത് കഴിയുള്ളൂ. ഇതാണ് നമ്മളിവിടെ വായിച്ചല്ലോ, ഇത് ഇഹ ലോകത്തിൽ തന്റെ ഈ ജീവനെ പഴിക്കുന്നവൻ അതിനെ നിത്യജീവനായിട്ട് സൂക്ഷിക്കും. ഇതിൽ ഇവിടെ ഒരു കാണാവുന്ന റിസൾട്ട് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും, പക്ഷേ എവിടെ കാണും? ഇറ്റേണിറ്റിയിൽ, നിത്യതയില് നമ്മള് അതിന് ഒരു റിസൾട്ട് കാണും. രണ്ടു കൊരിന്ത്യർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോ ഇവിടെ ഇതാ വളരെ മനോഹരമായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, ഈ കഷ്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പുറത്തു നിന്നും നമുക്ക് നേരിടുന്ന കഷ്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. എന്നാൽ സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി വെക്കുന്നിടത്ത് എന്തുണ്ട്? നമുക്കൊരു കഷ്ടമുണ്ട്. സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുന്നിടത്ത് ഒരു കഷ്ടമുണ്ട്. ഞാനിവിടെ എന്റെ സ്വന്തം ഇഷ്ടത്തെ മുറുകെ പിടിക്കുകയില്ല, സ്വന്തം അഭിപ്രായത്തെ അതിനെ മുറുകെ പിടിക്കുകയില്ല. എനിക്ക് എന്റെ മേലിലുള്ള സഹോദരന്മാരെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതിന് അനുസരിച്ച് കീഴടങ്ങി ഞാൻ നിൽക്കും എന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്ക്. അങ്ങനെ തീരുമാനിക്കുന്നിടത്ത് എന്തറിയും? ഒരു കഷ്ടമറിയും, കഷ്ടമറിയും. സ്വയത്തിനത് സ്വാഭാവികമായിട്ട് ഇഷ്ടമില്ല മറ്റൊരാൾക്ക് കീഴടങ്ങുന്നത്. മറ്റൊന്നിന് ലോക നമ്മൾ ആയിരിക്കുന്ന ജോലി സ്ഥലത്താകട്ടെ, നമ്മുടെ മേലധികാരികൾക്ക് വഴിയിലാകട്ടെ, അവിടെ ആക്കി വെച്ചിരിക്കുന്ന ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ആളുകൾക്ക്, സഭയിലാകട്ടെ, അവിടെ ആക്കി വെച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക്, ഇതിനൊക്കെ കീഴടങ്ങാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ എന്തോ കാണും, നമ്മുടെ സ്വയത്തിൽ ഒരു കഷ്ടം നമ്മൾ അറിയും. നമ്മൾ പലപ്പോഴും ഇത് പുറത്തു നിന്നുള്ള കഷ്ടമായിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ ദൈവകൽപ്പന അനുസരിച്ച് നമ്മളൊരു പാനീയാഗമായിട്ട് അർപ്പിക്കപ്പെടാനായിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ഒഴിച്ചു കളയുന്നിടത്ത് നമ്മളൊരു കഷ്ടം അറിയും. പക്ഷെ ഈ കഷ്ടത്തെ പൗലോസ് എന്തോ പറഞ്ഞേക്കുന്നത്? നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. കണ്ട ഈ പൗലോസ് ചിലപ്പോൾ നമ്മൾ വായിച്ചാൽ ചിലപ്പോൾ ചിരിച്ചു പോകും. പൗലോസിന് ചിലത് പറഞ്ഞാൽ അങ്ങോട്ടൊരു തൃപ്തി. നൊടി നേരത്തേക്കുള്ള കഷ്ടമെന്നോ, അല്ലെ ഒന്നുകിൽ അങ്ങനെ പറയാം, അല്ലെ ലഘുവായ കഷ്ടമെന്നോ പറയാം. അതിന് പകരം ഇതെന്താ, നൊടി നേരത്തേക്കുള്ള അത്രയും പറഞ്ഞിട്ട് തൃപ്തിയില്ല, ലഘുവായ കഷ്ടം. ഈ കഷ്ടത്തെ അങ്ങ് ഏതിനോട് താരതമ്യപ്പെടുത്തിയപ്പോഴാണ് ഇത് വളരെ തുച്ഛമായിട്ട് തോന്നുന്നത്? ഓ, തേജസിന്റെ നിത്യ കനത്തോട് ചേർത്ത് ചിന്തിച്ചപ്പോഴാണ് ഇത് വളരെ 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 നൊടി നേരത്തേക്കേ ഉള്ളുവെന്നും ലഘുവെന്നും താൻ ആവർത്തിച്ച് പറയും. പ്രിയ സഹോദര സഹോദരി, നമ്മളിവിടെ നമ്മുടെ ജീവനെ ആ നിലയിൽ യാഗമായിട്ട് അർപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ കഷ്ടമറിയും. പക്ഷെ ആ കഷ്ടം നമുക്ക് ലഭിക്കാനുള്ള നിത്യതയിലെ തേജസിന്റെ നിത്യ ഘനവുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പം ഒരു താരതമ്യമില്ലാത്തവണ്ണം വളരെ 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 തുച്ഛമായ ഒരു കാര്യമാണിത് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. തുടർന്ന് പറയുന്നു, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നമ്മൾ പലപ്പോഴും നമ്മൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ, ഇവിടെ കാണുന്ന കാര്യങ്ങൾ, ഇവിടെ എന്റെ അഭിപ്രായം നടക്കണം, ഇവിടെ എന്റെ ചിന്ത അനുസരിച്ച് കാര്യങ്ങൾ പോകണം, ഇവിടെ ഞാൻ പറയുന്നത് സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി വെക്കാൻ തയ്യാറില്ലാത്തടത്തോളം ദൈവേഷ്ടത്തിനെതിരായിട്ട് നമ്മിൽ തന്നെയുള്ള ഉത്സാഹങ്ങളെ നമ്മൾ ചിലപ്പോൾ എന്ത് പറയും? അത് എനിക്ക് കിട്ടിയ അഭിഷേകമാണ് എന്നാണ് ഒരാള് അങ്ങനെ പറഞ്ഞു. എന്റെ അഭിഷേകത്തെ നിങ്ങൾ ആരും മാനിക്കുന്നില്ല. എന്റെ അഭിഷേകത്തെ നമുക്ക് നമുക്ക് നമ്മളെ കുറിച്ച് വലിയ ചിന്തകൾ ഉണ്ടാകാം, നമുക്ക് വലിയ ചിന്തകൾ ഉണ്ടാകാം. ഞാൻ ആരാ? ഞാൻ കർത്താവിനായിട്ട് ആ ദേശത്ത് ആളുകളുടെ മധ്യത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു, കർത്താവിനായിട്ട് കഷ്ടം സഹിച്ചു, വിഷമങ്ങൾ സഹിച്ചു, ഇത്രയും നാൾ നിന്നു, എന്റെ എന്തായിരുന്നു? നമ്മൾ നേടി, നമ്മൾ കർത്താവിനായിട്ട് സഹിച്ച കാര്യങ്ങളുടെ ഒരു വലിയ കണക്ക് സൂക്ഷിച്ചോണ്ടാണോ നീയും ഞാനും ഇരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആ പാപിനിയായ സ്ത്രീയെ പോലെ അവള് അവളുടെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് അവള് വാങ്ങിയ സുഗന്ധവർഗമായിരിക്കും ഇത്. ഒരു വർഷം മുഴുവൻ അവള് സ്വരു കൂട്ടി വെച്ചത് അതുമായിട്ട് കർത്താവിന്റെ അടുത്ത് ചെന്നപ്പം അവൾക്കൊരു എന്തില്ലായിരുന്നു, ഒരു കണക്കില്ലായിരുന്നു. അവളത് പൊട്ടിച്ചൊഴിച്ചു. ഓ, ഇത്രയും വേണോ? ഈ കാലേ പൂശാന് കുറച്ച് വെച്ചേച്ച് ബാക്കി കുറച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ നമുക്ക് ഇരിക്കട്ടെ. അങ്ങനെ ഒരു കണക്ക് സൂക്ഷിച്ചു. നമുക്ക് കർത്താവിനെ ഇങ്ങനെ കർത്താവിന്റെ മുമ്പാകെ പാനീയാഗമായിട്ട് ജീവിതത്തിൽ നിരന്തരം അർപ്പിക്കപ്പെടുന്ന ഒരു കാര്യം എങ്ങനെയേ നമുക്ക് കഴിയുള്ളൂ? സ്നേഹത്തിൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ശരിയാണ്, പക്ഷെ ആ സ്നേഹത്തിലും എന്തുണ്ട്? ഒത്തിരി സ്വാർത്ഥതയുണ്ട്. എന്താ? ഓ, മരണശേഷം എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്കവിടെ കിരീടം വേണം, എനിക്കവിടെ സിംഹാസനത്തിലിരിക്കണം, ഒക്കെ നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. പക്ഷെ അതിനാണോ നീ കർത്താവിനെ സ്നേഹിക്കുന്നത്? ഒരു ദിവസം ചിലരൊക്കെ പറഞ്ഞു, ഞാൻ മരണശേഷം ഞാൻ കണ്ടെത്തുക എന്നിരിക്കട്ടെ, കർത്താവ് സ്വർഗത്തിലല്ല നരകത്തിലാണ് എന്ന് കണ്ടെത്തുക എന്നിരിക്കട്ടെ. ഒരു ദൈവസത്യം പറഞ്ഞാണ് ഞാൻ പറഞ്ഞല്ല. നിങ്ങൾ അങ്ങനെ സംഭവിക്കുകയില്ല, കർത്താവ് ഒരിക്കലും നരകത്തിലുണ്ടാകുകയില്ല. പക്ഷെ ഒരു ദൈവസത്യന് ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യം പറയാൻ വേണ്ടി അദ്ദേഹം നമുക്കൊരു ആഘാതം ഉണ്ടാകത്തക്ക കൊണ്ട്, നമുക്കൊരു ഒരു ഷോക്ക് ഉണ്ടാകത്തക്ക കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മരണശേഷം കർത്താവ് സ്വർഗത്തിലല്ല നരകത്തിലാണെന്ന് ഞാൻ കണ്ടാൽ ഞാനെന്ത് ചെയ്യും? ഞാൻ കർത്താവിനോടൊപ്പം നരകത്തിൽ പോകും, നരകത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ പിൻപറ്റുന്നത് കേവലം കർത്താവിനോടുള്ള കേവല സ്നേഹത്തിലാണോ? അതോ തീർച്ചയായിട്ടും മരണശേഷം കർത്താവ് സ്വർഗത്തിൽ തന്നെ ആയിരിക്കും, നമ്മളും സ്വർഗത്തിൽ തന്നെ ആയിരിക്കും, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ഇവിടെ ഒരു കാണുന്ന തലത്തിലെ താൽക്കാലിക നേട്ടം നോക്കി ലോകത്തിന്റെ നല്ല കാര്യവും വേണം, ഇവിടുത്തെ നല്ല കാര്യവും വേണം, മരിച്ചു കഴിഞ്ഞ നല്ല കാര്യം വേണം, എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ കൊള്ളാം, ഇത് നല്ല പരിപാടിയാണ്. അങ്ങനെയാണോ? അതോ നീ കണക്ക് സൂക്ഷിക്കാതെ നീ നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ പൗലോസിനെ പോലെ ഒരു പാനീയയാഗമായിട്ട് അർപ്പിക്കപ്പെടാൻ തയ്യാറാണോ? ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു കാര്യമായിട്ട് തോന്നും, പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കത് പ്രായോഗികമാക്കാൻ കഴിയും. എങ്ങനെ? നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ദൈവ ഇഷ്ടത്തിനായിട്ട് നിരന്തരം നിരന്തരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവത്തിലൂടെ. അതൊരു ആന്തരികമായിട്ട് നടക്കുന്നതാണ്. നമ്മുടെ ചുറ്റുമിരിക്കുന്നവർക്ക് പലപ്പോഴും മനസ്സിലാവുകയില്ല. ഒരു ആന്തരിക യാത്രയാണിത്, നിരന്തരം നിലത്ത് വീണ് ചാകുക. അങ്ങനെ ചാകുമ്പോൾ നിത്യതയിൽ ഒരു വളമുണ്ട്. നിത്യതയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതവും കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതായിത്തീരും. നമ്മുടെ ജീവിതത്തിലും ഒരു വിളവ് നടന്നുകൊണ്ടിരിക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ച എന്ന് പറയുന്നത്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് കേട്ട കാര്യങ്ങളെ നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരികയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ,